ശലോമൻ ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം നിന്റെ ന്യായം ഗ്രഹിപ്പാനും അല്പബോധികൾക്ക് സൂക്ഷ്മ ബുദ്ധിയും ബാലന പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ട വിദ്യാഭിവൃത്തി പ്രാപിപ്പാനും ബുദ്ധിമാൻ സദുപദേശം സമ്പാദിപ്പാനും സദൃശവാക്കങ്ങളും അലങ്കാര വചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉദയ്ക്കു ഉതകുന്നു. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്ക. അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്. അവ നിന്റെ ശിരസിൽ അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയുമായിരിക്കും. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. ഞങ്ങളോടുകൂടെ വരിക. നാം രക്തത്തിനായി പതിയിരിക്ക. നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്ക. പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിലിറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായും വിഴുങ്ങിക്കളക. നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും. നമ്മുടെ വീടുകളെ കൊള്ള കൊണ്ടു നിറയ്ക്കാം. നിനക്ക് ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും. നമുക്ക് എല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും. എന്നിങ്ങനെ അവർ പറഞ്ഞാൽ, മകനെ, നീ അവരുടെ വഴികൾ പോകരുത്. നിന്റെ കാലിൽ അവരുടെ പാതയിൽ വിഴവിളിക്കരുത്. അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു. രക്തം ചൊരിയിപ്പാൻ അവർ ബലപ്പെടുന്നു. പക്ഷി കാണെ പലവിരിക്കുന്നത് വൃതാവല്ലോ. അവർ സ്വന്ത രക്തത്തിനായി പതിയിരിക്കുന്നു. സ്വന്ത പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു. ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെയാകുന്നു. അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു. ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു. വിശാല സ്ഥലത്തെ നാശം കേൾപ്പിക്കുന്നു. അവൾ ആരവുമുള്ള ഞെത്തരുക്കളെ തലക്കിൽ നിന്ന് വിളിക്കുന്നു. നഗരവാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത്, ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും പോഷന്മാരെ നിങ്ങൾ പരിചാരത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം. എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുകയും ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. എന്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എന്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയും. എന്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അടുത്ത ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ എന്നെ വിളിക്കും. ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയുമില്ല. അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ, യഹോവ ഭക്തിയെ തെരഞ്ഞെടുത്തതുമില്ല. അവർ എന്റെ ആലോചന അനുസരിക്കാതെ എന്റെ ശാസനയൊക്കെയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്ത വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും. ഭോഷന്മാരുടെ വിശ്വാസം അവരെ നശിപ്പിക്കും. എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ഘോഷത്വം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും. അവനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധവാനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നു എങ്കിൽ, അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയുന്നു എങ്കിൽ, നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഹരിച്ചു വെക്കുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിചയം തന്നെ. അവൻ ന്യായത്തിന്റെ പാതകളെ കവിപ്പാക്കുന്നു, അവന്റെ തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. അങ്ങനെ നീ നീതി ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിൽ ഇമ്പമായിരിക്കും. പകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും. അത് നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വിഘടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിനെ നേരെയുള്ള പാത വിട്ടുകളയുകയും ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വിഘടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരുമാകുന്നു. അത് നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും വിടുവിക്കും. അവൾ തന്റെ യൗവന കാന്തനെ ഉപേക്ഷിച്ച് തന്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കൽ. അവളുടെ അടുക്കൽ വെച്ചെല്ലുന്ന ഒരുത്തനും മടങ്ങി വരുന്നില്ല, ജീവന്റെ പാതകളെ പ്രാപിക്കുന്നതുമില്ല. അതുകൊണ്ട് നീ സജ്ജനത്തിന്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചു കൊള്ളുക. നേരുള്ളവർ ദേശത്ത് വസിക്കും, നിഷ്കളങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ ദേശത്തു നിന്ന് ഛേദിക്കപ്പെടും, ദ്രോഹികൾ അതിൽ നിന്ന് നിർമൂലമാകും. മകനെ, എന്റെ ഉപദേശം മറക്കരുത്. നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ദയയും വിശ്വസ്തയും നിന്നെ വിട്ടുപോകരുത്. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിശുദ്ധിയും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയിൽ മുഷികയും വരുത്. അപ്പൻ ഇഷ്ടപ്പെടുന്നതോ ചെയ്യുന്നതുപോലെ യഹോവ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന മനുഷ്യൻ നരവനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകയില്ല. അതിന്റെ വലം കൈയിൽ ദീർഘായുസ്സും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം. അതിനെ കരസ്ഥമാക്കുന്നവൻ ഭാഗ്യവാൻ. ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു. അവന്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു, മേഘങ്ങൾ മഞ്ഞു പൊഴിക്കുന്നു. മകനെ, ജ്ഞാനവും വകതിരിവും കാത്തുകൊള്ളുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. അവ നിനക്ക് ജീവനും നിന്റെ കഴുത്തിന് അലങ്കാരവും ആയിരിക്കും. അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും, നിന്റെ കാലിടറുകയില്ല. നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാകുകയില്ല. കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും. പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശ നിമിത്തവും നീ ഭയപ്പെടുകയില്ല. യഹോവ നിന്റെ ആശ്രയമായിരിക്കും. അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് നന്മ ചെയ്യാതിരിക്കരുത്. നിന്റെ കയ്യിൽ ഉള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളത്തെ രാവിന്ന് പറയരുത്. കൂട്ടുകാരൻ സമീപെ നിർഭയം വസിക്കുമ്പോൾ അവന്റെ നേരെ ദോഷം നിരൂപിക്കരുത്. നിനക്ക് ഒരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശണ്ടയിടരുത്. സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത്. അവന്റെ വഴികൾ ഒന്നും തിരഞ്ഞെടുക്കുകയും വരുത്. വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, നീതിമാന്മാർക്കോ അവന്റെ സഖ്യതയുണ്ട്. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്. നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു, പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു. എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും, പോഷന്മാരുടെ ഉയർച്ചയോ അപമാനം തന്നെ. മക്കളെ, അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പി. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു. എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എന്റെ അപ്പനും അവനും എന്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്ക, ജ്ഞാനം സമ്പാദിക്ക, വിവേകം നേടുക, മറക്കരുത്. എന്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്, അതിനെ ഉപേക്ഷിക്കരുത്. അത് നിന്നെ കാക്കും, അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദിച്ചാലും വിവേകം നേടുക, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും, അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. മകനെ, കേട്ട എന്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീടറുകയും ഇല്ല. പ്രബോധനം മുറുകെ പിടിക്കാ, വിട്ടുകളയരുത്, അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയും അരുത്. അതിനോട് അകന്നു നിൽക്ക, അതിൽ വിട്ടുമാറി കടന്നു പോക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, നല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു, ബലാത്കാരത്തിന്റെ വീഴ്ച അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നശിച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതെങ്കിൽ തട്ടി വീഴും എന്ന് അവർ അറിയുന്നില്ല. എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവിചായ്ക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്കോ അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യവുമാകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്കിൽ നിന്ന് നീക്കിക്കളക. അധരങ്ങളുടെ വികടം നിങ്കിൽ നിന്ന് അകറ്റുക. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമാ ചൊവ്വേ മുൻപോട്ട് മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, നിന്റെ കാലിന് ദോഷം വിട്ടകലുമാറാകരുതാക്കുക. മകനെ, വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എന്റെ ബോധത്തിനെ ചെവിചായ്ക്ക. പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിട്ട് വീഴുന്നു, അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. ഭിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കഴിക്കും. ഇരുവായുത്തല വാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു, അവൾ അറിയുന്നതുമില്ല. ആകയാൽ മക്കളെ, എന്റെ വാക്കുകൾ എന്റെ വായിലെ മൊഴികളെ വിട്ടരുത്. നിന്റെ വഴിയെ അവളോട് അകറ്റുക, അവളുടെ വീട്ടിന്റെ വാതിലിനോട് അടുക്കരുത്. നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്. നിന്റെ പ്രയത്നഫലം വല്ലവന്റെയും വീട്ടിലായി പോകരുത്. നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവിൽ വിട്ടുകൊണ്ട് അയ്യോ, ഞാൻ പ്രബോധനം ഒരുക്കുകയും എന്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എന്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല, എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിൽ അകപ്പെട്ടുപോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത്. നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും കുടിക്കുക. നിന്റെ ഉറവുകൾ വെളിയിലേക്ക്. വസ്തുക്കൾ വീതിയിലേക്കും ഒഴുകി പോകരുത്. ഒഴുകിപ്പോകണമോ? അവ നിനക്കും അന്യന്മാർക്കും കൂടെ അല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. നിന്റെ യൗവനത്തിലെ ഭാര്യയെ സന്തോഷിച്ചുകൊള്ളുക. കൗതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ പേടയും പോലെ അവളുടെ സ്ഥലങ്ങൾ എല്ലാ കാലത്തും നിന്നെ രമിച്ചിരിക്കട്ടെ. അവളുടെ പ്രേമത്താൽ നീ എല്ലായ്പ്പോഴും മത്തനായിരിക്ക. മകനെ, നീ പരസ്ത്രീയെ കണ്ടു ഭ്രമിക്കുന്നതും അന്യ സ്ത്രീയുടെ മാർഗം തഴുകുന്നതുമെന്ത്? മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു. അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും. തന്റെ പാപാശങ്ങളാൽ അവൻ പിടിപെടും. പ്രബോധനം കേൾക്കാതിരിക്കാൽ അവൻ മരിക്കും. മഹാപോഷത്വത്താൽ അവൻ വഴിതെറ്റിപ്പോകും. മകനെ, കൂട്ടുകാരനു വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി. നിന്റെ വായിലെ മൊഴികളാൽ പിടിച്ചപ്പെട്ടിരിക്കുന്നു. ആകയാൽ മകനെ, ഇത് ചെയ്യുക, നിന്നെ തന്നെ വിടുവിക്കുക. കൂട്ടുകാരന്റെ കയ്യിൽ നീ അകപ്പെട്ടുപോയല്ലോ. നീ ചെന്ന് താണ് വീണ് കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്കുക. നിന്റെ കണ്ണിന് ഉറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത്. മാൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷിവേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്ന പോലെ നിന്നെ തന്നെ വിടുവിക്കുക. മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്ക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരമൊരുക്കുന്നു. കൊയ്ത്തുകാലത്ത് തന്റെ ദീൻ ശേഖരിക്കുന്നു. മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. നിസാരനും ദുഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു. അവൻ കണ്ണി നിൽക്കുന്നു, കാൽക്കൊണ്ട് പരണ്ടുന്നു, വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്. അവനെല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ചു വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് അവന്റെ ആപത്ത് പെട്ടെന്ന് വരും. ക്ഷണത്തിൽ അവൻ തകർന്നു പോകത്തും പോകും. പ്രതിശാന്തി ഉണ്ടാകുകയുമില്ല. ആറു കാര്യം യഹോവ വെറുക്കുന്നു, ഏഴു കാര്യം അവനെ അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട് നടക്കുന്ന കാലും ഭോഷ്ടു പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. മകനെ, നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്ക. അമ്മയുടെ ഉപദേശം മറക്കുകയും വരുതേ. അതെല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചുകൊള്ളുക. നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. അവ അധിഷ്ഠ സ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും വരുത്. വേശ്യാസ്ത്രീ നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും. വ്യഭിചാരിണി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു. ഒരു മനുഷ്യനെ തന്റെ വസ്ത്രം വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തനെ കാൽ കൊള്ളാതെ തീക്കനലിൽ നടക്കാമോ? കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ. അവളെ തുടർന്ന് ഒരുത്തനും ശിക്ഷ വരാതിരിക്കയില്ല. കള്ളൻ വിശന്നിട്ടു വിശപ്പടക്കുവാൻ മാത്രം കേട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവൻ ഏഴിരട്ടി മടക്കി കൊടുക്കാം. തന്റെ വീട്ടിലെ വസ്തു വകയൊക്കെയും കൊടുക്കും. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ. അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. പ്രഹരവും അപമാനവും അവനു ലഭിക്കും. അവന്റെ നിന്ന മാഞ്ഞു പോകുകയുമില്ല. ജാരശങ്ക പുരുഷന് ക്രോധഹേതുവാകുന്നു. പ്രതികളെ ദിവസത്തിൽ അവൻ ഇളക്കുകയില്ല. അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയുമില്ല. എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയുമില്ല. ഇവനക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമോർ.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. സ്ത്രീയേക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയില് ശ്രദ്ധയോടെ സംബന്ധിക്കുവാൻ തക്കവണ്ണം നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തെ വളരെ സ്നേഹത്തോടും ആത്മാർത്ഥതയോട് നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ എന്നുള്ള ഒരു ബോധ്യത്തോടും ആ ഒരു ആഴമായ വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തെ നമുക്ക് ആമുഖമായിട്ട് വീണ്ടും ആരാധിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന ഭദ്രാസനമത്ര പോലീസ് തിരുവനന്തപുരം നാട്ടിലാണെന്നുള്ള കാര്യം അറിയാം എങ്കിലും തിരുവനന്തപുരത്തിനെ ഓർക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധന വൈദികരെയും പ്രത്യേകിച്ച് അരമനയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന പ്രിയപ്പെട്ട ഫിലിപ്പോസ് അച്ഛൻ, അതുപോലെ തന്നെ ഇന്ന് തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്ന പുണ്യ ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അരമനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. വളരെ സുപരിചിതമായ ഈ ഗീതം, എന്നേശുവല്ലാതിൽ എനിക്കൊരാശ്രയം ഭൂമിൽ. ജീവിതത്തില് വളരെ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നേരിടുമ്പോഴും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ചാരയടഞ്ഞ് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ആ വൻകരങ്ങളിൽ നമുക്കായിരിക്കാനും ഏത് വേദനയുടെ മധ്യത്തിലും നമ്മളെ ഏത് ക്ഷീണത്തിന്റെയും രോഗത്തിന്റെ മധ്യത്തിലും മഹാവൈദ്യനായി അടുത്തു വന്ന് നിലവിളിക്കുമ്പോൾ നമ്മളെ താങ്ങുന്ന തമ്പുരാനെ ഹൃദ്യമായി നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. ോരാശ്രയം ഭൂവിൽ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധന്റെ വിവരങ്ങളെ സ്തുതി, വിവരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാണോ, ഞങ്ങൾക്ക് വീട് അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തിനെ പരിശുദ്ധനാണോ, നീ പരിശുദ്ധനാകുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തിനെ പരിശുദ്ധനാണോ, അനുഗ്രഹം
ഞങ്ങളോട് കണ്ട് ചെയ്യണമേ.
ആവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ, അനുഗ്രഹം ചെയ്യണമേ, അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സ്വഭാവിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, നാം വിശുദ്ധപ്പെടണമേ, രാജ്യം വരണമേ, എടുത്തുള്ള എപ്പോലെ ഭൂമിയിൽ വാങ്ങണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പുറങ്ങൾ കരണമേ, ഞങ്ങളുടെ കാട് ശ്രമിച്ചതുപോലെ
ഞങ്ങളോട് ശ്രമിക്കണമേ.
പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിക്കണമേ, ദോഷങ്ങളെ തുടണമേ, നെടുന്നാൾ രാജ്യശക്തിയും മഹത്തു
നിനക്കുള്ളതാകുന്നു. ആമീൻ.
പ്രഭുറഞ്ഞ പറയുമേ, നിനക്ക് സമാധാനം, കർത്താവിനോട് സ്ഥലമായിട്ടും പ്രവണിയാകുന്നു. ഇതിന്റെ ഒരു ഞങ്ങളുടെ കർത്താവ് വിശിഷ്ടപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പോകണമെന്ന്
സമയത്തിലും
നിങ്ങളോട് വിളിച്ചുള്ളണമേ. ആമീൻ.
കർത്താവ്, നിന്റെ കരുണയാൽ ഞങ്ങളെ നല്ലതും വളമുള്ളതുമായ നിലമാക്കി തീർക്കുകയും നിന്റെ കൽപ്പനകളാകുന്ന വിത്ത് ഞങ്ങൾ വിതച്ച് മുളപ്പിച്ച് വളർത്തുകയും ചെയ്യണമേ. രക്ഷിതാവേ, നിന്റെ കരുണയാൽ സകല അന്യായങ്ങളിൽ നിന്നും സകല ദുഷ്ടതകളിൽ നിന്നും ലോകബോധങ്ങളിൽ നിന്നും ഞങ്ങളെ തുടച്ചു പഠിപ്പാക്കണമേ. കർത്താവേ, നിന്റെ മുന്തിരി തോട്ടത്തിൽ നല്ല വേലക്കാരായിരിക്കാൻ കൃപയോടെ ഞങ്ങൾക്ക് സഹായിക്കണമേ. പുറകിയ കൃഷിക്കാരനായ കർത്താവേ, ദുഷ്ടൻ ഞങ്ങളിൽ കളകൾ വിതയ്ക്കാതെ നിന്റെ കാവലുണ്ടായിരിക്കുമാറാകണമേ. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഞങ്ങളെ കാണിച്ചു തന്നവനായ മെസ്സീഹ, നിന്റെ ഇഷ്ടപ്രകാരം അതിൽ കൂടി ശരിയായിട്ട് നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സാത്താനോട് യുദ്ധം ചെയ്ത് അവനെ മറിച്ചിട്ടവനായ കർത്താവേ, അവന്റെ ചതികളിൽ നിന്നും ഉപായ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഭാവി ജീവിപ്പാനല്ലാതെ മരിപ്പാനെന്ന് എനിക്കിഷ്ടമില്ലെന്ന് ദീർഘദർശിയെ കൊണ്ട് പറയിച്ചവനായ ദൈവമേ, ഞങ്ങൾ നിനക്കായിട്ട് ജീവിപ്പാനും നിന്റെ തൊഴുത്തിലേക്ക് വരുവാനും കൃപ ചെയ്യണമേ. ദാനിയേൽ നോമ്പ് നോറ്റ സിംഹങ്ങളുടെ വായ അടച്ചുവല്ലോ. കർത്താവെ, ഞങ്ങളെ പിടിപ്പാൻ കാത്തിരിക്കുന്ന പിശാചുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഹാനനീയ മുതലായ പൈതങ്ങൾ നോമ്പ് മൂലം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതുപോലെ കർത്താവെ, ഞങ്ങളുടെ നോമ്പ് മൂലം അഗ്നി നരകത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. നോമ്പിനാൽ പറദീസായുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അതിനെ ശരിയായി ആചരിക്കുന്നവർക്ക് മാലാഖമാരുടെ പ്രഭയും ഉയരത്തിലെ കയറുവാൻ ആത്മീയതിരകളും ലഭിക്കുന്നു. മഹാകരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ഈ നോമ്പിൽ നിന്റെ വരങ്ങളും സഹായങ്ങളും ധാരാളമായി ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരയണമേ. ഈ ലോകത്തിൽ ദാനധർമ്മങ്ങളെ വിതയ്ക്കുന്നവന് ഉയർപ്പിന്റെ നാളിൽ കൊയ്യുവാനിടയാകും. ധർമ്മം ചെയ്യുന്ന നീതിവാന്മാർ ഭാഗ്യവാന്മാർ തന്നെ. പശിക വന്ന എല്ലാവരുടെയും പ്രവൃത്തികൾ പരിശോധിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്തവർക്ക് നിത്യജീവൻ നൽകപ്പെടുന്നു. മുഖവശമില്ലാത്ത ന്യായാധിപതിയായ മെസ്സീഹ അബ്രഹാമേ, നിനക്ക് സ്തുതി. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ വരങ്ങളെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. ദൈവാനായ കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നിന്നിൽ നിന്നെല്ലായ്പ്പോഴും വരങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ വിളിക്കുന്ന ഞങ്ങളോട് കൃപാരുളി ചെയ്ത് അവരുടെ മേൽ നിന്റെ വരങ്ങളെ ഒഴുകി കൊടുക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ വാതുക്കൽ മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ പോരാതെ ഞങ്ങൾ കരുണയും പാപോചനവും സ്വർഗരാജ്യത്തിൽ പുതിയ ജീവനും നൽകണമേ. സർവ്വരഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതായ മഹാദിവസത്തിൽ ഞങ്ങളെ ലജ്ജിപ്പിക്കാതെ സ്വർഗരാജ്യം അവകാശിക്കാൻ യോഗ്യരാക്കി തീർക്കണമേ. അടിയാര ഞങ്ങളുടെ നോമ്പ് ശുശ്രൂഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. കർത്താവെ, നിന്റെ കരുണവാതിലുകൾ തുറന്നു തരണമേ. ദീർഘത്തിന്റെ കാലങ്ങൾ ഞങ്ങൾക്ക് വന്നു കൂടുമാറാകരുതേ. ഞങ്ങളുടെ മുമ്പിൽ നിന്റെ വാതിൽ അടച്ചു കളഞ്ഞാൽ പിന്നെ ഞങ്ങൾ എവിടെ പോയി മുട്ടേണ്ടു. നിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായി ഞങ്ങളോട് ദയചെയ്യോ. നീ ഞങ്ങളെ കൈവിട്ട് കളയാതിരിക്കണമേ. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ ദുർഗന്ധ നിമിത്തം നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ പുറന്തള്ളിക്കളയരുതേ. സകലത്തിന്റെ ഉടവനായ സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസം പാപം നിന്ന് കൂടാത്ത രീതിയിൽ ഞങ്ങളെ കാത്തുകൊള്ളപ്പെടണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ, നിന്നേക്കും വാഴ്ത്തപ്പെട്ടവനും പുകഴ്ത്തപ്പെട്ടവരും തിരുനാമത്തോടുകൂടിയിരിക്കുന്നവനുമാകുന്നു. കർത്താവെ, ഞങ്ങളുടെ ശരണം നിന്റെ മേലിരിക്കുന്നത് പോലെ നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേലിരിക്കണമേ. കർത്താവെ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കൽപ്പനകൾ വഴി ഞങ്ങളെ പഠിപ്പിക്കുകയും കാണിച്ചു തരികയും ചെയ്യണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു കർത്താവെ. നിന്റെ കൽപ്പനയാൽ നിന്റെ വേദപ്രമാണങ്ങൾ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധനായ കർത്താവെ. നിന്റെ പ്രകാശങ്ങളാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കരുണ എന്നേക്കും ഞങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, നിന്റെ കൈവേലെ നീ നിരസിച്ചു കളയരുത്. നിനക്ക് സ്തുതിയോഗ്യമാവുന്നു, നിനക്ക് സ്തുതി ചേർച്ചയാവുന്നു. പിതാവ് പുത്രനും പരിശുദ്ധ രൂഹായ്മയുള്ളവേ, എന്നേക്കും നിനക്ക് മഹത്വയുക്തമാവുന്നു. ആമീൻ. കർത്താവെ, നിനക്ക് സ്തോത്രം ചെയ്യുന്നതും ഉന്നതപ്പെട്ട നാമത്തിന് പാടുന്നതും പ്രഭാതകാലത്തിന്റെ കൃപയെയും രാത്രികാല വിശ്വാസം അറിയിക്ക് ഇത്രയും നല്ലതാകുന്നു. കർത്താവ്, പ്രവാസത്തിൽ ശബ്ദം നീ കേൾക്കണമേ. പ്രഭാസമയത്തെ ഒരുങ്ങി നിനക്ക് കാണപ്പെടുമാറാകണമേ. കർത്താവെ, ഞങ്ങളെല്ലാവരുടെ പാപങ്ങളെ പരീക്ഷിക്കണമേ. പരിശുദ്ധനായ അളവിന്റെ വലിയ ഞങ്ങളെ ആസിപ്പിച്ച് നിന്റെ തിരുനാമത്തോത്തം ഞങ്ങൾ രോഗം ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിലാൻ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ഒരു ബുധനാഴ്ചയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാനും നമ്മെ തന്നെ ദൈവസന്നിധിയിലെ താഴ്മോടി സമർപ്പിക്കാനും ദൈവശബ്ദം കേൾപ്പാനും ഒക്കെ ദൈവം തന്ന നമുക്ക് ഒരുക്കി തന്ന അവസരത്തെയും ആ നല്ല നിമിഷങ്ങളെ അവർ ദൈവത്തെ സ്തുതിക്കാം. ഈ ലോകത്തിൽ ജീവിക്കുന്ന നിമിഷങ്ങളിലൊക്കെയും കുറെയൊക്കെ ദൈവത്തോടടുത്ത് ജീവിപ്പാനും ദൈവശബ്ദം കേട്ട് അനുസരണയോടെ ജീവിപ്പാനും ഒക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസിനെയും ആരോഗ്യത്തെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും വന്നിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ നോമ്പിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതും. ഈ നോമ്പിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മറ്റു ദിനങ്ങളെക്കാളപ്പുറമായി നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നു എന്നുള്ള ഒരു വിചാരം തന്നെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെയും ഒക്കെ പരിവർത്തനം ചെയ്യപ്പെടുത്തുവാനും ശുദ്ധീകരിക്കുവാനും ഒക്കെ ഇടയായിത്തീരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തമ്പുരാനെ അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനകളും ഒക്കെ സ്വർഗീയ മഹോന്നതങ്ങളിൽ നമ്മൾ സ്വീകരിക്കത്തക്കവണ്ണം ഇടയാക്കി തീർക്കണമെന്നുള്ളത്. അതോടൊപ്പം നമുക്കറിയാം ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നതും മനുഷ്യമധ്യത്തിൽ തമ്പുരാൻ ചെയ്ത അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ചില സംഭവങ്ങളെ രോഗികൾക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന മനുഷ്യർക്കൊക്കെയും സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കുന്ന സംഭവത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ്. ഒരുപക്ഷെ ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ ആ ഒരു മനുഷ്യാവതാര ശുദ്ധീകരണ പ്രക്രിയ തന്നെ വിശ്വസ്തയോടെ വിളിക്കുന്നവരുടെ ആളുകളുടെ ഹൃദയത്തിലും അല്ലെങ്കിൽ ജനങ്ങളുടെ മധ്യസ്ഥത്തിലും ഇന്ന് നടക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മെ ധൈര്യപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന ഒരു സത്യം തന്നെയാണ് എന്നുള്ള ഇതിൽ യാതൊരു സംശയവുമില്ല. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ നിമിഷവും ആ ഒരു തൃപ്പാദത്തിൽ അണഞ്ഞ് ശാന്തി സമാധാനവും ഉണ്ടാകണമെന്ന് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ബിജോയി അച്ഛനാണ്. അച്ഛൻ ഇതിന് രണ്ട് മൂന്നാലാഴ്ച മുമ്പ് അച്ഛൻ്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിലുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ചില ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ വൈദികനാണ്. തിരുമോനോട് കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു യുവ വൈദികനാണ്. അവിവാഹിതനായിട്ട് സഭയുടെ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട ഒരു ദൈവി ഒരു നല്ല അനുഗ്രഹീത വൈദികനാണ്. ഇന്നും അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കറിയാം. അച്ഛന് വാസ്തവത്തിൽ നിന്ന് ഇവിടെ ഒരു യുവജന പ്രസ്ഥാനത്തും അനുബന്ധിച്ച് ഒരു ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് അച്ഛനെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നത്. പ്രത്യാഗം സഹിച്ചുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ സംബന്ധിക്കുവാൻ തക്കവണ്ണം അച്ഛൻ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുന്നു. ഉള്ള സ്നേഹാദരവോടുകൂടി അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർനീരണമേ പ്രിയനെ തിരുനാമം ഉയർത്തിയിടട്ടെ. നമുക്കറിയാം നോബിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം അത് സ്നേഹത്തിന്റെ സന്ദേശമാണ്, ത്യാഗത്തിന്റെ സന്ദേശമാണ്, പരസ്പരം കരുതലിന്റെ സന്ദേശമാണ്, നിരപ്പാകലിന്റെ സന്ദേശമാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം എല്ലാത്തിനും അങ്ങേയും മനുഷ്യരെയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കത്തക്കവണ്ണം ഉള്ള നല്ലൊരു പരിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ തുടരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതം, സുപരിചിതമായ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
എല്ലാ മഹത്വത്തിൽ
എല്ലേ പുകഴ്ചയ്ക്കുവാർനേടേണമേ പ്രിയനെ തിരുമാർനീടട്ടെ തീർനീടേണമേ പ്രിയനെ
തിരുമാർനീടട്ടെ
എല്ലാ സ്നേഹത്തിലൂടെയെല്ലാം കാണുക സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുക എന്നിൽ സ്വഭാവരണമേ ദിവ്യ
നിറയ്ക്കണമേ
എന്നിൽ സ്വഭാവം പകരണമേ ദിവ്യ ശക്തിയോടെ ജീവിപ്പൽവരങ്ങൾക്കും പ്രകാശിപ്പായക നിരം
ആത്മനായക
നിരം പകരണമേ മഹത്വത്തിനായി നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ ഭൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ അങ്ങേ
വാഴിയായി
മാത്രം തീരണമേ ഞങ്ങൾക്കല്ലവാനവനെ മാത്രം തീരണമേ
എല്ലാ
അങ്ങേ മഹത്വത്തിനായി വസ്ത്രതാ നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ചനോ നിന്റെ പൊന്നോ
നിന്റെ
പൊന്നോനാമകത്വത്തിന ദിനം ജോതി പാണ്ഡ്രോപ നൽകണമേ എല്ലാം അങ്ങേ മകത്വത്തിന തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ബിജോയച്ചനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മുഖത്തുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ദൈവവചനം സംസാരിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന അവസരത്തിന് ആദ്യമേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ രണ്ടാഴ്ച നമ്മുടെ നോയമ്പ് കാലം നമ്മൾ യാത്ര ചെയ്തു. ഇത് മൂന്നാമത്തെ ആഴ്ചയാണ്. ആദ്യത്തെ ആഴ്ചയിൽ നമ്മുടെ വിശുദ്ധ എവൻഗേലിയൻ ഭാഗം നമ്മൾ വായിച്ചു കേട്ടത് കാനാവിലെ കല്യാണത്തിന്റെ കുറിച്ചാണ്. അവിടെ ആറ് കൽഭരണികളാണ് അവിടെ യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയത്. ഈ ആറ് കൽഭരണികൾ നോയമ്പിലെ ആറ് ആഴ്ചകളെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ആഴ്ചയിൽ നാം കേട്ടത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ്. ആരും തൊടാത്ത ഒരാളെ യേശു ക്രിസ്തു തൊട്ട് സൗഖ്യം നൽകുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ടച്ചിങ് ദി അൺടച്ചബിൾ. ആദ്യത്തെ ആഴ്ചയിൽ ഈ ആറ് കൽഭരണികൾ ഈ ആറ് ആഴ്ചകൾ നമ്മെ തന്നെ പൂർണമായി നിറയ്ക്കുകയും നന്മകൾ കൊണ്ട് നമ്മളെ തന്നെ പൂർത്തീകരിക്കുകയും ദൈവത്തിന്റെ സന്നദ്ധയിലോട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം അത് നല്ല വീഞ്ഞാക്കി മാറ്റുന്ന ഒരു ഒരു സംഭവമാണ്. രണ്ടാമത്തെ ആഴ്ചയിൽ ആരും ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും വന്നു. നമ്മൾ പോലും അത് തൊട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടാത്ത കുറെ അധികം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ആ മനുഷ്യൻ ദൈവത്തോട് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്നത് അവിടെ നിന്ന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ കുഷ്ഠരോഗി യേശുവിനെ സമീപിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ ഈ വരുന്ന ജീവിതം കാലമൊക്കെയും നന്മകൾ കൊണ്ട് നിറച്ചാൽ ദൈവം നമ്മളെ കൂടുതലായിട്ട് നൽവീഞ്ഞാക്കി നമ്മളെ മാറ്റും. നമ്മുടെ ഉള്ളിലുള്ള അനാവശ്യമായ ആവശ്യമില്ലാത്ത കുറെ അധികം പാപങ്ങളും നമ്മൾ പോലും ഇഷ്ടപ്പെടുവാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ഏൽപ്പിച്ചു കൊടുത്താൽ ശുദ്ധീകരിച്ച് നമ്മൾ വെടിപ്പാക്കാൻ ദൈവത്തിന് സാധിക്കും. മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ വായിച്ചു കേട്ടത് ഒരു ഹീലിംഗ് ദ പാരലറ്റിക് ആണ്. ഇവിടെ നാല് കൂട്ടുകാർ ഈ തളർവാദ രോഗിയെ യേശുവിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ നാല് കൂട്ടുകാരെ കുറിച്ച് പിതാക്കന്മാർ ചേർച്ച് ഫാദേഴ്സ് പറയുന്നത് ദേ ആർ ദ ഫോർ ഗോസ്പൽസ് ഓഫ് ദ ബൈബിൾ വിച്ച് ബ്രിങ് പീപ്പിൾ ടു ക്രൈസ്റ്റ്. ആദ്യം ഈ കുഷ്ഠരോഗിയെ ബെഡിലാണ് കൊണ്ടുവരുന്നത്. പക്ഷെ തിരിച്ചു പോന്നപ്പോൾ ഈ പാരലറ്റിക് ഈസ് കാരിങ് ഹിസ് ബെഡ് ആൻഡ് വാക്കിംഗ് ബാക്ക് ടു ഹിസ് ഹോം. വെൻ വി ആർ അവേ ഫ്രം ക്രൈസ്റ്റ് ദിസ് വേൾഡ്ലി തിങ്സ് ഓൾവേസ് എൻഗൾഫ്. ഈ ബെഡിന്റെ ഒരു സൂചന എപ്പോഴും പിതാക്കന്മാർ ഒക്കെ പറയുന്നത് ഇറ്റ് ഡിനോട്സ് ദി വേൾഡ്ലിനെസ്. വെൻ വി ആർ അവേ ഫ്രം ക്രൈസ്റ്റ് ദിസ് വേൾഡ്ലിനെസ് ഓൾവേസ് അട്രാക്ട്. ബട്ട് വെൻ വി ആർ ക്ലോസ് ടു ദ വേൾഡ്, വെൻ വി ആർ ക്ലോസ് ടു ക്രൈസ്റ്റ്, ഇതെല്ലാം എങ്ങനെ അനുഭവിക്കണം, ഹൗ ടു ഹാവ് എ കൺട്രോൾ ഓവർ ഓൾ ദീസ് തിങ്സ്, അതാണ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. വി നീഡ് ടു ഓപ്പൺ അപ് ദ റൂഫ് ഓഫ് ആ ബോഡി വിച്ച് ഇസ് ആ മൈൻഡ്. And we need to humble ourselves so that Christ would heal us. ഈ മൂന്ന് ആഴ്ചയിലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു സന്തോഷമില്ലെങ്കിൽ, എപ്പോഴും നമുക്കൊരു ഉദാസീനത ഉണ്ടെങ്കിൽ, എവിടെയോ നാം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഈ ഒക്കെ ചിന്തകൾ വരുന്നെങ്കിൽ നാം നമ്മെ തന്നെ വീണ്ടും നമുക്ക് we need to examine ourselves where we have gone wrong. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് പരിശുദ്ധനായ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെ പറയുന്നത് ദെൻ സമ്മൺ കെയിം ടു ഹിം and said, Teacher, what good deeds must I do to have eternal life? And he said to him, Why do you call me about what is good? There is only one who is good. If you wish to enter into life, keep the commandments. He said to them, Which one? And Jesus said, You shall not murder, you shall not commit adultery, you shall not steal, you shall not bear false witness. ഇങ്ങനെ പറഞ്ഞിട്ട് യേശുക്രിസ്തു അവിടെ അവസാനമായിട്ട് പറയുന്നുണ്ട്, If you wish to be perfect, go sell your possessions and give the money to the poor and you will have treasure in heaven. Then come follow me. When the young man heard this word, he went away grieving for he had many possessions. നമ്മുടെ ജീവിതകാലത്തിലും നമ്മൾ യേശുവിനോട് അടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെയും യേശുക്രിസ്തുവിന്റെ ഇടയ്ക്ക് അത് വസ്തുക്കളാകാം, അത് നമ്മുടെ പണമാകാം, നമ്മുടെ പവർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗാഡ്ജറ്റ്സ് ആയിരിക്കാം. എനിത്തിങ് വിച്ച് ഇസ് ഒബ്സ്ട്രക്ടിങ് ആസ് എ ഹംബ്ലിംഗ് ആസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ക്രിയേറ്റർ ദാറ്റ് ഓൾവേസ് കോസസ് ട്രബിൾ ഹാവിംഗ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ആ ക്രിയേറ്റർ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളി പോകുന്നുണ്ട്, എല്ലാ യാമ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്, നോയമ്പ് നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തന്നെ ഒരു സന്തോഷമില്ലെങ്കിൽ then we lack something. Is what we do is that spirituality എന്ന് നാം സ്വയമേ ചിന്തിക്കണം. രവീന്ദ്രനാഥ് ടാഗോർ ഒരു നല്ലൊരു പോയം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. Go not to the temple to put flowers upon the feet of God. First, fill your own house with fragrance of love. Go not to the temple to light candles before the altar of God. First, remove the darkness of sin from your heart. Go not to the temple to bow down your head in prayer. First, learn to bow in humility before your fellow men. Go not to the temple to pray on bended knees. First, bend down to lift someone who is downtrodden. Go not to the temple to ask for forgiveness of your sins. First, forgive from your heart those who have sinned against you. നമ്മുടെ ഈ നോയമ്പ് കാലത്തിൽ നമ്മൾ ഈ ദേവാലയത്തിൽ വരികയും നോയമ്പും പ്രാർത്ഥനകളും ഉപവാസവും ഒക്കെ എടുക്കുന്നത്, ഹൗ മച്ച് എഫക്റ്റീവ് ഈസ് ഇറ്റ് ഫോർ ആർ ലൈഫ്, ഹൗ മച്ച് സിൻസിയർലി ആർ വി ഡൂയിങ് ഇറ്റ് എന്ന് നാം സ്വയമേ ചിന്തിക്കണം. ഐദർ ഈസ് ഇറ്റ് ജസ്റ്റ് ഔട്ട്വേർഡ് എക്സ്പ്രഷൻസ് ഓർ ഈസ് ദർ എ ചേഞ്ച് വിത്തിൻ മൈസെൽഫ്. ഒരു റിപ്പൻറ്റൻസ് നമ്മുടെ ഉള്ളിൽ, ഒരു ക്ലെൻസിങ് നമ്മുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നാം സ്വയമേ ചിന്തിക്കണം. ഇവിടെ ഈ ഒരു യുവാവ് വന്നിട്ട് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഞാൻ സ്വർഗരാജ്യം നേടാൻ സാധിക്കും. യേശുക്രിസ്തു അവിടെ പറയുന്നുണ്ട്, ഈ മോശ നൽകിയിരിക്കുന്ന 10 കൽപ്പനകൾ നീ ആചരിച്ചു. അത് ഈ യുവാവ് ധൈര്യത്തോടെ പ്രൗഡായിട്ട് യേശുക്രിസ്തുവിനോട് പറയുന്നുണ്ട്, ഫ്രം ചൈൽഡ്ഹുഡ് ഐ ഹാവ് ബീൻ അബ്സർവിംഗ് ആൻഡ് ഫോളോയിങ് ഓൾ ദീസ് കമാൻഡ്മെന്റ്. വീണ്ടും യേശുക്രിസ്തു പറയുന്നുണ്ട്, ബട്ട് യു ഹാവ് വൺ സ്മോൾ ലാക്കിംഗ്. അവിടെ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഗോ ആൻഡ് സെൽ യുവർ പൊസഷൻസ് ആൻഡ് യു വിൽ ഹാവ് ട്രഷർ ഇൻ ഹെവൻ. അത് കേട്ടപ്പോൾ ഈ ധനവാനായ യുവാവിന് ഒരു ഹി ഫെൽറ്റ് വെരി ബാഡ്. നമ്മുടെ ഈ ന്യൂ ടെസ്റ്റമെന്റ് പീരീഡിൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഹി ഈസ് ദ ഓൺലി പേഴ്സൺ ഹു കെയിം ടു ക്രൈസ്റ്റ് ആൻഡ് വെന്റ് ബാക്ക് അൺഹാപ്പി. ആരൊക്കെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നു, സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, അനേകർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്, വെള്ളം വീഞ്ഞാക്കിയിട്ടുണ്ട്, കുറെ അധികം സന്തോഷം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു യുവാവ് മാത്രമാണ് when he went back from Christ, he was unhappy because he thought what all he followed from the Mosaic law, Moshe kalpichirikkunna ella karyangal njan cheyidittund, I have done what all Moses had commanded, and he thought that njan ethum spiritual aya oru manushyanaanu. Nammude jeevithathilum sometimes we think when we go to church, when we take the holy qurbana, nammude noyambum പ്രാർത്ഥനയും എല്ലാം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഓക്കെ ഐ എം ഇൻ എ ഗുഡ് വേ, ബട്ട് വി ലാക്ക് സംതിങ്. ഇഫ് ദേർ ഇസ് സംതിങ് വിച്ച് ഈസ് കോസിംഗ് എ ഹിൻഡ്രൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ക്രിയേറ്റർ, ദെൻ ദാറ്റ് ഈസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. ഓവർ ഹിയർ ദിസ് യങ് മാൻ ഹാഡ് എ ലോട്ട് ഓഫ് പൊസിഷൻ ആൻഡ് ഹി കെയർഡ് ഫോർ ഹിസ് പൊസിഷൻ. അതാണ് ദൈവത്തെക്കാളും കൂടുതലായിട്ടാണ് ഈ മനുഷ്യൻ ഈ ധനത്തെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വീണ്ടും പറയുന്നത്, പരിശുദ്ധനായ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 6:24 വാക്യത്തിൽ പറയുന്നുണ്ട്, നോ വൺ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ് ഫോർ എ സ്ലേവ് വിൽ ഈദർ ഹേറ്റ് ദ വൺ ആൻഡ് ലവ് ദി അതർ ഓർ ബി ഡിവോട്ടഡ് ടു ദ വൺ ആൻഡ് ഡിസ്പെയർ ദി അതർ. യു കനോട്ട് സെർവ് ഗോഡ് ആൻഡ് വെൽത്ത്. നമ്മൾ ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വി ഓൾവേസ് വറി അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എങ്ങനെയായിരിക്കും നമ്മുടെ മക്കളുടെ ഭാവി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഉടുക്കും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ യേശുവിനോട് അകലുമ്പോൾ, when we go away from God, we always start thinking how the world thinks. We always start thinking about our needs. But Christ always says, first, seek the kingdom of God and everything will be given to you. ആ സെയിം ചാപ്റ്ററിൽ ഇത് കഴിഞ്ഞിട്ടുടനെ ചാപ്റ്റർ 6:25 ഓൺവേർഡ്സ് അവിടെ യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങളാണ് ഇത്. വൈ ഡു യു വറി അബൌട്ട് വാട്ട് യു വിൽ ഡ്രിങ്ക് ഓർ വാട്ട് യു വിൽ വെയർ? സീ, ഐ ഹാവ് ഐ ടേക്ക് കെയർ ഓഫ് ദ ബേർഡ്സ് ഓഫ് ദി എയർ. അറ്റ് ദി എൻഡ് ഹി സേസ്, അതെല്ലാം കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു അവിടെ പറയുന്നുണ്ട്, ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈറ്റിയസ്നെസ് ആൻഡ് ഓൾ ദീസ് തിങ്സ് വിൽ ബി ഗിവൻ ടു യു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ we always try to act the opposite way. We always try to gain the world. But St. Paul always says, what does it profit a man who gains the whole world but forgets his own soul? നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ദൈവത്തെ കൂടുതൽ നേടുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. When we get closer to God, all these worldly things, they become not so important for us. Then it becomes just a need in our life. He, Talarwada Rogya Ilum, when he went back, he was carrying his bed. Maribhumile Pidakkanmarum, the church fathers always say that when you get closer to God, you would understand the importance of his love and his grace, and all the other materialistic things will be just for your need. പക്ഷേ നമ്മൾ അതെപ്പോഴും മറക്കാറുണ്ട്. സെന്റ് ജെയിംസ് എപ്പിസ്റ്റിലിനകത്ത് പറയുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ് ഈസ് എനിമിറ്റി വിത്ത് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൂടുതൽ ലൗകികർ ആകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ അവിടെ സെന്റ് ജെയിംസ് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ് ഈസ് ഓൾവേസ് എനിമിറ്റി വിത്ത് ഗോഡ്. നമ്മൾ എപ്പോഴും ഒരു വലിയൊരു കുരിശ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ, നമ്മൾ ആ കുരിശുമായിട്ട് കുറെ അധികം ദൂരത്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരു തോന്നൽ വരും, വി ക്യാൻ ഫീൽ ദാറ്റ് ദ ക്രോസ് ഈസ് വെരി സ്മോൾ ആൻഡ് ഐ ആം വെരി ബിഗ്. പക്ഷെ നമ്മൾ ആ കുരിശിനോട് അടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, ഈ കുരിശ് ഇറ്റ് ഈസ് മച്ച് മച്ച് ബിഗർ ആൻഡ് ഐ ആം മച്ച് സ്മോളർ. ദാറ്റ് ഈസ് ദ ഹോൾ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ക്രിസ്ത്യാനിറ്റി. വെൻ വി കം ക്ലോസർ ടു ആർ ഗാഡ്, വി ആർ നത്തിങ്. He is greater and he is much, much more greater than, and he is the one who has created. And when we come and become close to him, all the other things, all these materialistic things, they are just futile for us. Pidakkanmar okke eppozhum nammude prarthanagalilum eppozhum nammalodu aavashyappedunnathu detachment from the world. We need to be always watchful. We need to be always try to be in prayer, be in always with the companion of our Lord. ആദ്യത്തെ മാതാപിതാക്കന്മാർ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നടത്തുവാൻ, ദിസ് ഹോളി ലെന്റ് എപ്പോഴും നമുക്കൊരു വി നീഡ് ടു ഗെറ്റ് ബാക്ക് ടു ദാറ്റ് ഓൾഡ് പാരഡൈസ്. അതാണ് ദ മെയിൻ മെസ്സേജ്. വി നീഡ് ടു ഗെറ്റ് ബാക്ക് ഹൗ ആഡം ആൻഡ് ഈവ് വാക്ക് വിത്ത് ഗോഡ്. നമ്മുടെ ജീവിതത്തിലും വി നീഡ് ടു വാക്ക് വിത്ത് ഗോഡ്. That is only possible when we return back to him through repentance, through understanding that he is the one who has created us and who loves us much more. Nammal ellarum paapigalanu, we always sin, but we need to get up from that sinful nature. We need to understand that there is a much mightier God who forgives us. We need to get back to him. Appozhaanu only then the message of Christ, only then the message of love has been spread. We need to always understand that there is a God who is always with us, who is always taking care of us. We need to understand that this Lent is a period for us to meditate. Pidakkanmar okke eppozhum nammalodu aavashyappedunnathu, we need to sit in silence. Orthodox tradition il eppozhum silence കുറെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് സൈലൻസ്. പക്ഷേ പിതാക്കന്മാരൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത് എല്ലാ ദിനവും, വി നീഡ് ടു ഹാവ് മെഡിറ്റേഷൻ, വി നീഡ് ടു ബി ഇൻ സൈലൻസ്. ഓൺലി ദെൻ വി ക്യാൻ ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്. when he is talking to us, only then we can hear. ഈ ലോകത്തിൽ നമ്മൾ കുറെ അധികം ബിസിയാണ്. ആ വേർഡ് ബിസി ഇറ്റ്സെൽഫ്, ഇഫ് യു ആബ്രിവേറ്റ് ഇറ്റ്, ഈസ് ഇറ്റ് ബിസി അണ്ടർ സേറ്റൻസ് യോഗ് ഓർ ഈസ് ഇറ്റ് ബിസി അണ്ടർ സേവിയേഴ്സ് യോഗ്? നമ്മുടെ ഈ നോയമ്പ് കാലത്തിൽ നമ്മെ തന്നെ വീണ്ടും പരിശോധിച്ചു നോക്കണം. ഈ രണ്ട് ആഴ്ചകൾ നമ്മുടെ നോയമ്പ് കാലത്തിൽ തീരുന്നു. നമ്മൾ എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് നമ്മൾ ഈ നോയമ്പ് നോക്കുന്നത് എന്ന് നാം സ്വയം ചിന്തിക്കണം. ഇഫ് ഇറ്റ് ഈസ് ഓൺലി ആൻ എക്സ്റ്റേർണൽ അപ്പിയറൻസ് ആൻഡ് ദേർ ഈസ് നോ ഇന്റേർണൽ ക്ലെൻസിംഗ് വിത്തിൻ അസ്, ദെൻ ദിസ് പ്രേയേഴ്സ്, ദെൻ ദിസ് ഫാസ്റ്റിംഗ്, എവറിഥിങ് ഇസ് ഫ്യൂട്ടൈൽ. വി നീഡ് ടു നോ ദാറ്റ് ദിസ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ലെന്റ് വി നീഡ് ടു റിസറക്ട് വിത്ത് ക്രൈസ്റ്റ്. We need to change ourselves from the old being. St. Paul eppozhum parayunnundu, the one who is in Christ, he is a new creation. Old things have passed away. We need to be new creation in Christ. That is through the resurrection, that is through the death, that through the passion, death and resurrection of Christ. Adina parishuddhaatmavu nammale sahayikkatte pratheekamayittu nammude jeevithathil njanum ende creatorinte edakku. Either it might be wealth, it can be possessions, it can be our phones. Whatever we give more importance than our God, it becomes a stumbling block. He, Dhanavanaya Yuvav, for him the main drawback was that he gave more importance to his possessions. Though he followed all the commandments of Christ, of Moses, even if ആ ഡെക്കലോഗ് നമ്മൾ ആ പത്ത് കൽപ്പനകൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ അഞ്ചെണ്ണം, ഇറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ് ടു മൈ ഗോഡ്, ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. അടുത്ത പത്ത് കൽപ്പനകൾ നമ്മുടെ സഹോദരനുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. ദ ഹോൾ മെസ്സേജ് ഓഫ് ബൈബിൾ ഈസ് സമ്മപ്ഡ് ഇൻ ജസ്റ്റ് ടു തിങ്സ്, ലവ് ഓഫ് ഗോഡ് ആൻഡ് ലവ് ഓഫ് നെയ്ബർ. ഈ രണ്ട് കാര്യങ്ങളാണ് പത്ത് കൽപ്പനകളായിട്ട് ദൈവം മോശയ്ക്ക് നൽകിയത്. ഈ യുവാവ് ഈ പത്ത് കൽപ്പനകൾ, കമ്മിറ്റ്മെന്റ് ടു ഗോഡ്, കമ്മിറ്റ്മെന്റ് ടു മാൻകൈൻഡ്, ഹി വാസ് ഏബിൾ ടു ഫോളോ ഇറ്റ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സ്റ്റിൽ ക്രൈസ്റ്റ് വാസ് ടെല്ലിംഗ് ദാറ്റ് യു ഹാവ് എ ഡ്രോബാക്ക്, യു നീഡ് ടു ഗോ സെൽ യുവർ പൊസിഷൻസ്. സെന്റ് ആന്റണി ദ ഗ്രേറ്റ്, മരുഭൂമിയിലെ പിതാവായിരിക്കുന്ന സെന്റ് ആന്റണി ദ ഗ്രേറ്റ്, ഹി ഈസ് ദ ഫസ്റ്റ് മങ്ക്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഈസ് ദ ഫസ്റ്റ് മങ്ക് ഇൻ ദ ഡെസേർട്ട്. ദേർ ആർ റൈറ്റിംഗ്സ് ദാറ്റ് ഹി ഹാഡ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ സം അദർ മങ്ക്സ്, ബട്ട് ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഓൾ ദ മങ്ക്സ്, സെന്റ് ആന്റണി ദ ഗ്രേറ്റ്. സെന്റ് ആന്റണി ഒരു ദിവസം പള്ളി പോയപ്പോൾ ഈ ഒരു പോർഷൻ ആണ് കേട്ടത്, ഗോ സെൽ യുവർ പൊസിഷൻ ആൻഡ് ഗിവ് ഇറ്റ് ടു ദ പൂവർ. സെന്റാന്തിനി ഒരു ധനവാനായ ഒരു മനുഷ്യനായിരുന്നു. ഹി വെന്റ് ആൻഡ് സോൾഡ് എവറിഥിങ്. ഹി കെപ്റ്റ് ഓൺലി സംതിങ് ഫോർ എ സിസ്റ്റർ സെന്റ് മക്രീന. അത് കഴിഞ്ഞിട്ട് സിസ്റ്ററിനെ ഒരു കോൺവെന്റിലോട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ഹി സോൾഡ് എവറിഥിങ് ആൻഡ് ഹി വെന്റ് ടു ദ ഡെസേർട്ട്. ടുഡേ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ മങ്ക്സ്. ദാറ്റ് ഓൺലി വൺ വേർഡ്, ദാറ്റ് ഓൺലി വൺ വേർഡ്സ് വിച്ച് ഇൻഫ്ലുവൻസ്ഡ് ഹിം. ഉള്ളതെല്ലാം വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ പിന്നാലെ വരിക. യേശുക്രിസ്തു പറയുന്നുണ്ട്, ദ വൺ ഹു വാണ്ട്സ് ടു ഫോളോ മീ, ബട്ട് ഹി ഹാസ് ടു സെന്റ് മാത്യു. പരിശുദ്ധനായ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 16:24 പറയുന്നുണ്ട്, ദെൻ ജീസസ് ടോൾഡ് ഹിസ് ഡിസൈപ്പിൾസ്, ഇഫ് എനി വാണ്ട് ടു ബിക്കം മൈ ഫോളോവേഴ്സ്, ലെറ്റ് ദം ഡിനൈ ദംസെൽവ്സ് ആൻഡ് ടേക്ക് അപ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ. For those who want to save their life will lose it, and those who lose their life for my sake will find it. For what will it profit them if they gain the whole world but forfeit their own life? നമ്മുടെ ഈ നോയമ്പ് കാലത്തിൽ നമുക്ക് കൂടുതൽ ദൈവത്തോട് ചേർന്ന് നടക്കുവാനും കൂടുതൽ നന്മകൾ ചെയ്യുവാനും ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ഈ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയത് പോലെ നമുക്ക് കുറെ അധികം സിൻസ് വി ഹാവ് കമ്മിറ്റഡ്, We don't want to touch it. But we need to touch the untouchable. And we need to submit to God. ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യണമേ എന്നാണ് നിലവിളിച്ചുകൊണ്ടാണ് കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നത്. വി നീഡ് ടു സബ്മിറ്റ് ആസെൽസ് ത്രൂ റിപ്പന്റൻസ് ആൻഡ് ഹീസ് റെഡി ടു ക്ലെൻസ് അസ്. ദിസ് ലെന്റൻ സീസൺ ഈസ് എ പീരിയഡ് ഓഫ് ക്ലെൻസിങ് ഫോർ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കുവാനും പ്രത്യേകമായിട്ട് ഈ നോയമ്പ് കാലത്തിൽ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നടക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന നോയമ്പ് ദിവസങ്ങളെല്ലാം പരസ്പരം പ്രാർത്ഥിക്കുകയും ദൈവമേ ചെയ്തു പോയ തെറ്റുകളെല്ലാം ക്ഷമിക്കുവാനും ദൈവമേ അവിടുത്തെ പീഡാനുഭവം അനുഭവിക്കുവാനും അവിടുത്തെ മരണത്തിലൂടെ ഞാൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഞാൻ മരിച്ച് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാനും പുതിയ സൃഷ്ടിയായിട്ട് ജീവിക്കുവാനും ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുമറാന്റെ സമീപത്തേക്ക് വന്ന ധനവാനായ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടാച്ചനിൽ കൂടെ നമുക്ക് കേൾക്കുവാൻ തക്കവണ് ഇവിടെ തീർന്നത്. പക്ഷേ പലപ്പോഴും സുവിശേഷങ്ങളിലും അല്ലെങ്കിൽ പലൽ കൂടിയൊക്കെ നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഭയം ഭാവം തന്നെയാണ് ഈ ധനവാനായ മനുഷ്യൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നത്. വാസ്തവത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ മനുഷ്യൻ അടുത്ത് വരുമ്പോൾ അയാൾക്ക് നല്ല ലക്ഷ്യമുണ്ടായിരുന്നു. ശരിക്കും ഏതൊരു മനുഷ്യനാ ദൈവസന്നിധിയിലൂടെ വരുമ്പോൾ ലക്ഷ്യമില്ലാത്തത്? എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലേ. നമ്മളൊക്കെ നിരന്തരം നോമ്പ് നോക്കുക, പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കാൻ ദേവാലയത്തിൽ പോകുന്നവരാണ്, സമയം കളഞ്ഞ് അല്ലെ പണമൊക്കെ മുടക്കി ദേവാലയം പണിഞ്ഞ് അതിലേക്ക് നിരന്തരം പോകുന്നവരാ. നമുക്കൊക്കെ ദേവാലയത്തിൽ പോകാൻ ലക്ഷ്യമുണ്ട്. പക്ഷെ ആ ഒരു ലക്ഷ്യപ്രാപ്തിയോടാണോ നമ്മൾ തിരിച്ചു പോകുന്നതെന്നുള്ളത് ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ ധനവാന്റെ. പക്ഷെ പറ്റ പരാജയമായിരുന്നു അയാളുടെ യാത്ര ദൈവസന്നിധിയിലുള്ളത്. പലപ്പോഴും ദൈവസന്നിധിയിൽ പോകുന്നു എന്ന് ചിന്തിച്ച് സന്തോഷിക്കുന്നവരാ നമ്മൾ. നമ്മൾ നിരന്തരം ആരാധനയിലൊക്കെ സമർപ്പിക്കുന്ന അങ്ങനെ സന്തോഷിക്കുന്നവരാ. പക്ഷെ ദൈവസന്നിധിയിൽ എപ്പോഴും ചെല്ലുന്നു അന്വേഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിനൊരു പൂർണ്ണത എത്തുന്നില്ല. ചെന്നിട്ട് എങ്ങനെ തിരിച്ച് ഞാൻ ആയിത്തീരുന്നു എന്നുള്ളതില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്, ദൈവസന്നിധിയിൽ ഈ മനുഷ്യൻ കടന്നു വന്നു. എല്ലാവരും വരുന്ന പോലെ അയാളും പോയി, അയാൾ പോകുന്ന പോലെ നമ്മളും പോകുന്നു. പക്ഷെ പ്രയോജനരഹിതമായ ഒരു യാത്രയായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഇതുപോലുള്ള യാത്രകൾ പ്രയോജനരഹിതമാണ്. കാരണം അയാൾക്ക് അത് പ്രയോജനരഹിതമായി തീരുവാത്തക്കവണ്ണം ജീവിതത്തെക്കാൾ അപ്പുറം അയാൾ സ്ഥാനത്തെ സ്നേഹിച്ചു. വാസ്തവത്തിൽ എക്കാലവും എല്ലാ മനുഷ്യനെയും ആത്മീക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിബന്ധം ഉണ്ടാക്കിയിട്ടുള്ള സംഗതി തന്നെയാണ് ഈ പണത്തോടുള്ള മനുഷ്യന്റെ പ്രേമം. ഒരുപാട് വലിയ വലിയ മനുഷ്യരെയും അവളെ ചിന്തിക്കുന്ന മനുഷ്യരെയും ഒക്കെ നശിപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഭീകരമായ ദുരന്തം തന്നെയാണ് അമിതമായ ധനത്തോടും ആ ധനത്തിൽ നിന്നുണ്ടാകുന്ന സുഖലോലുഭതയോടുള്ള മനുഷ്യന്റെ പ്രണയം. അതൊക്കെ മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട്, അത് സന്യാസി മലയാളിയുടെ ജീവിതത്തിലാണെങ്കിലും ആത്മീയ തലത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കണ്ടുവരുന്നതാ. ഭാരതത്തിലാണെങ്കിൽ നമുക്കറിയാം ഹൈന്ദവ സന്യാസിമാര് ഏറ്റവും കൂടുതൽ കോഴിച്ചുരന്മാർ ഹൈന്ദവ സന്യാസിമാരാ. നമ്മുടെ ക്രിസ്ത്യതയിലും അറിയാം നമുക്ക് ഒരുപാട് പണമുള്ള ആർത്തലത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ ദൈവസന്നിധിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഗതി തന്നെയാണെന്നുള്ളത് ഈ ഉണ്ടാക്കുന്നവരും പ്രസംഗിക്കുന്നവരും ഒന്നും ചിന്തിക്കുന്നില്ലെന്നുള്ളത് ഒരു സത്യമാണ്. ഈ പണത്തെ നോക്കി എനിക്ക് മതിയെന്ന് പറയാൻ ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിവുണ്ടെങ്കിൽ അവൻ ആത്മീകതയുടെ പടുവൃക്ഷത്തിന്റെ മുകളിൽ വിഹരിക്കുന്നവനാണെന്ന് നമുക്ക് ചിന്തിക്കാം. പണം മാത്രമൊന്നുമല്ല, അതിന്റെ ഭാവന മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ തന്നെ ആത്മീയതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് കണക്കാക്കാം. എപ്പോഴും മനുഷ്യന്റെ ആത്മീയ ജീവിതത്തെ തടസ്സം ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് അമിതമായ പണത്തിന്റെ മോഹം എന്നുള്ളത് നമ്മളൊക്കെ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ജീവിതത്തിന്റെ പ്രഭാതവും മധ്യാഹ്നവും സായാഹ്നവും മുഴുവൻ പണത്തിന്റെ പിന്നാലെ ഓടി അവസാനം ഈ പണം രക്ഷിക്കത്തില്ല, ദൈവം സഹായിക്കത്തില്ല എന്നൊരു തലങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ലക്ഷ്യബോധമില്ലാതെ ആയിത്തീരുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നിരാശ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുവാൻ ഈ നോമ്പില് പ്രത്യേകിച്ച് അച്ഛന്റെ വാക്കുകൾ നമുക്ക് കൂടുതൽ പ്രേരകമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തെ നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കേണ്ടതാണ്, ദൈവമേ ജീവിതം എന്താണ്, ലക്ഷ്യം എന്താണ്, ഞങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്. കാരണം ദൈവം ഓരോ മനുഷ്യനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ടല്ലോ, സംശയമൊന്നുമില്ല. അല്ലാതെ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ടല്ലോ മനുഷ്യനെ വിടുന്നതിൽ. ആ ദൈവത്തിന്റെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് ആണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്
നമ്മൾ വളരെ സാരമായിട്ട് ചിന്തിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. ഞാൻ നിങ്ങളും ഒക്കെ ചിന്തിക്കുന്ന സംഗതിയാണ്. നമുക്ക് എത്ര പേർക്ക് ദൈവത്തിന് നമ്മളിലുള്ള ഉദ്ദേശം തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനൊരു കാര്യമായ ഒരു ഗൗരവപൂർണമായിട്ടൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് അല്പം കൂടെയൊക്കെ ജീവിതത്തെ സുന്ദരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊന്നും അത്ര സൗന്ദര്യമോ അത്ര ചൈതന്യമോ നിറവോ ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ളത്. നമ്മൾ പറയുന്ന സൗന്ദര്യം നിറവോ ഒന്നും ഈ മറ്റുള്ള സാധാരണ മനുഷ്യരെ ആകർഷിക്കുന്ന നിറവൊന്നും അല്ലല്ലോ. ദൈവം ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രകാശവും ചൈതന്യമൊക്കെ ഉണ്ടാകുന്നതാണ് ജീവിതത്തിന് ഏറ്റവും വലിയ മഹത്വം അല്ലെങ്കിൽ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അത് ആയി തീരാനായിട്ട് ഈ ദിനങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ നോമ്പിൽ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകളൊക്കെ കൂടുതൽ പ്രേരകമാകട്ടെ. നല്ലൊരു ചിന്ത പകർന്നു വന്ന പ്രിയപ്പെട്ട അച്ഛനുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും അവസരമുള്ളപ്പോഴൊക്കെയും ഈ ഒരു ശുശ്രൂഷയിൽ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ മറപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനം 5-ാമത്തെ സ്ഥാനത്ത് കർത്താവ് ദുശ്ചിന്തകളും എന്നാരംഭിക്കുന്ന ഗീതം ദൈവം മുമ്പാകെ സമർപ്പിക്കാം.
കർത്താവേ ദുശ്ചിന്തകളും പാപവികാരങ്ങളും അളവില്ലാത്തൊരു നിർമ്മലമാ ചിത്തമെനിക്ക് കീടണമേ. കർത്താവേ വഞ്ചതിവുകളോ കുടിലത തന്ത്രമതോക്കയുമേ നിത്യവാദത്യോ നിർമ്മലമാ ചിത്തമെനിക്ക് കീടണമേ. നാരദ കോപമെടുക്കാതെ വൈരമടുത്തവനോട് ഉണ്ടാകാത്തൊരു നിർമ്മലമാ ചിത്തമെനിക്ക് കീടണമേ. കർത്താവേ മലിനതയിൽ ഒഴിയുന്നതു നീ ലോകത്തിൽ ചിത്തം നൽകണമേ. കാമവികാരമയോ സുഖഭോഗമുനിവാദീനോവിക്കാതിരിക്കുന്ന നൽകണമേ. അതിപാക്ഷണവും സാധനമെന്നിവയാണിലുമേ പ്രിയമില്ലാതിരിക്കുന്ന ബ്രഹ്മലതീത്തം നൽകണമേ. കർത്താവേ ദ്രവ്യാഗ്രഹവോ മതിയില്ലായ്മയും മറ്റു സദാ വെറുക്കുന്ന ബ്രഹ്മലതീത്തം നൽകണമേ. കർത്താവേ അന്നേത്താലെ നടിക്കാത്ത നിങ്ങളമ്മ ശേഷമേറ്റുന്ന നിർമ്മലചിത്തം നൽകണമേ.
രോഗികളുടെ പേര് ഈ പ്രത്യേകമായിട്ട് ഈ സമയത്ത് വായിക്കുന്നു. ജോൺ, ഇഗ്നേഷ്യസ്, ഓമന തോമസ്, സുമ സണ്ണി, ആലീസ്, എലിസബത്ത്. എലിസബത്തിനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിൽ കൂടിയാണ് എലിസബത്ത് കടന്നു പോകുന്നത്, ക്യാൻസർ ബാധിച്ച്. വൈദ്യശാസ്ത്രത്തിന്റെ ചെയ്യാവുന്ന ലെവലൊക്കെ കഴിഞ്ഞ് ഇപ്പോഴ് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഇവിടെ പ്രാർത്ഥന പ്രത്യേകം തുടർന്നും എലിസബത്തിനെ ഓർക്കുക. അതുപോലെ രാജിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. മോളി താമരവേലി, രൂബേൻ, ഡാനിയൽ, അതുപോലെ തന്നെ ആക്സിഡന്റിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിയുന്ന ജെറി, ഷീല ജോസഫ്, കെ ടി മത്തായി, വർഗീസ് ജോർജ്, അതുപോലെ തന്നെ ബാക്ക് പെയിൻ ബാധിച്ച് വളരെ വേദന അനുഭവിക്കുന്ന മിനി, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കുകയും അതുപോലെ മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ ഈ സമയത്ത് മനസ്സിൽ ഓർത്ത സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം.
ഞങ്ങളോടാ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ കൃപയാൽ കരുണയാൽ ഒരു ബുധനാഴ്ച കൂടെ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ നീ ഒരുക്കിയ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളില് പല കാര്യങ്ങളിലൊക്കെ ആയിരുന്ന ഞങ്ങൾക്ക് കർത്താവേ, ഇങ്ങനെ നിന്റെ വചനങ്ങളെ വായിക്കുവാനും പാടുവാനും കേൾക്കുവാനും ഞങ്ങളെ തന്നെ തിരുസന്നിധി സമർപ്പിക്കുവാനും ഒരുക്കിയ വൻകൃപയ്ക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി അലസരായി കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടിട്ടുണ്ട് കർത്താവേ, എങ്കിലും ഞങ്ങളെ അവിടുന്ന് അതിൽ നിന്നൊക്കെ വേർതിരിച്ച വൻകൃപയ്ക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ കേട്ട വചനം പ്രകാരം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ ഈ പരിശുദ്ധ നോമ്പിൽ ക്രമീകരിപ്പാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവിധങ്ങളായ പ്രശ്നങ്ങളാൽ ഞങ്ങളുടെ മനസ്സും ഹൃദയവും ശരീരവും കർത്താവേ ക്ഷീണമായിക്കൊണ്ടിരിക്കുന്നു. ദൈവമേ അവിടുന്ന് ഞങ്ങളെ തളരാതെ ശക്തീകരിച്ച് ബലപ്പെടുത്തി ഈ പരിശുദ്ധ നോമ്പിൽ ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളിലുള്ള എല്ലാ അശുദ്ധ ചിന്തകളെയും വികാരങ്ങളെയും ആലോചനകളെയും നീ നിയന്ത്രിച്ച് വിശുദ്ധിയുടെ പടവുകൾ കയറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിരുവചനത്തിലൂടെ ഞങ്ങൾ കേട്ടല്ലോ, എന്തൊക്കെ നേടിയാലും കർത്താവേ നിന്റെ സന്നിധിയിൽ ഒന്നുമില്ല, ഏതുമില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവേ. കുറവുകളുള്ള മനുഷ്യരാണ് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് നിറവുകളാക്കി മാറ്റി ദൈവമേ നിനക്ക് കൊള്ളാവുന്ന മനുഷ്യരായി ഞങ്ങളെ നീ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകം കർത്താവേ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, ദുഷ്ടലോകമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ കാണുന്നു കർത്താവേ. ഏതെല്ലാം പ്രശ്നങ്ങളാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവേ. ദൈവമേ ഈ കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളൊക്കെ വായിച്ചപ്പോൾ കേരളത്തിലെ നിലവാരങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാൻ വായിക്കുവാനും ഒക്കെ ഇടയായി കർത്താവേ. അനേക കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവുമില്ല. കുഞ്ഞുങ്ങളെ കുറിച്ച് വേദനപ്പെടുന്ന, നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ കുറിച്ച് കരയുന്ന എത്ര കുടുംബങ്ങളാണ് ഞങ്ങളുടെ കേരളത്തിൽ ഒക്കെ ഉള്ളത് കർത്താവേ. ഞങ്ങളെ അവിടെ നിന്ന് നീ സുരക്ഷിതമായിട്ട് കാക്കുന്നല്ലോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് കാക്കുന്നല്ലോ കർത്താവേ. ദൈവമേ ഈ ലോകത്ത് തിന്മയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിക്കുവാൻ ഒരു നാളും ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേക കർത്താവേ. ഞങ്ങൾ ഇന്ന് പ്രത്യേകമായിട്ട് ഇവിടെ രോഗികളായി സമർപ്പിച്ചിരിക്കുന്ന പേരുകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അറിവിലും ചാർച്ചയിലും ഒക്കെയുള്ള പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവിധ രോഗങ്ങളാൽ കർത്താവേ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളാൽ വേദനപ്പെടുന്ന ഹൃദയങ്ങളെയെല്ലാം തിരുസം സമർപ്പിക്കുന്നു കർത്താവേ. രോഗികളായിരിക്കുന്ന എല്ലാവരെയും കർത്താവേ അവിടുന്ന് തൊട്ട് അവിടുന്ന് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നവരോട് മനസ്സലിഞ്ഞ് അവരുടെ രോഗബന്ധനങ്ങളെ അഴിച്ചവനായ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അവിടുന്ന് നീ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടവർക്ക് പോലെ സൗഖ്യം കൊടുക്കുക കർത്താവേ. നിന്നോട് യാചിക്കുന്ന നിന്റെ മക്കളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവിധങ്ങളായ ഹാർട്ട് അറ്റാക്ക് കർത്താവേ, ക്യാൻസർ അങ്ങനെയുള്ള തുടങ്ങിയ രോഗങ്ങൾ, അനേക രോഗങ്ങൾ ബാധിച്ച് അവശത അനുഭവിക്കുന്നതിന് മക്കളെ അവിടുന്ന് സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗബന്ധനങ്ങളെ അഴിച്ച് അവർക്ക് ദൈവമേ സ്വസ്ഥതയും സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി നടത്തപ്പെടുന്ന എല്ലാ ചികിത്സകളെയും അവർ കഴിക്കുന്ന എല്ലാ മരുന്നുകളും ഒക്കെയും അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് കർത്താവേ വിശ്രമിക്കുന്ന രോഗികളെ ഓർത്തപ്രത്യം പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചതിന് മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് തലോടണമേ. അവിടുന്ന് വാത്സല്യത്തോടരികെ വിളിച്ച് അവരുടെ രോഗങ്ങളെ അവിടുന്ന് മാറ്റിക്കൊടുക്കണമേ, സുഖം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ തന്നെ രോഗികളായിട്ടുള്ളുണ്ട് കർത്താവേ. ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് ശരീര സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ കുടുംബജീവിതം നയിക്കുന്ന എല്ലാ ദാസിദാസന്മാരെയും തിരുസം സമർപ്പിക്കുന്നു കർത്താവേ. അവരുടെ അധ്വാനങ്ങൾ, പരിശ്രമങ്ങൾ, ജീവിത കാര്യങ്ങളൊക്കെ ദൈവമേ നിന്റെ കൃപ കൂടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അമേരിക്കയിലെ കർത്താവേ അനേകർ പ്രതികൂല കാലാവസ്ഥയിൽ കർത്താവേ അവിടുന്ന് കഴിയുന്നു, ജോലിക്ക് പോകുവാനായിട്ട് കഴിയാതെ കർത്താവേ ആപത്തിനർത്ഥങ്ങളിൽ പ്രയാസങ്ങളൊക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും തിരുസം സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരും നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ, ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ സഹായിക്കണമേ. ഒരു കുഞ്ഞുപോലെ നഷ്ടപ്പെട്ടു പോവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ നിന്നെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കരുതിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവേ, അവധിയായിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും സമർപ്പിക്കുന്നു. ആപത്തൊന്നും കൂടാതെ ദൈവമേ ജീവിപ്പാൻ, പഠിക്കുവാൻ, വളരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, യാത്രയിലായിരിക്കുന്ന എല്ലാവരെയും കണ്ണോട് കാത്തു സൂക്ഷിക്കണമേ. കർത്താവേ, ജോലിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും കണ്ണോട് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്ന അനേകരുണ്ടല്ലോ കർത്താവേ, അവർക്കൊക്കെ തക്കതായ ജോലിയൊക്കെ നൽകി അനുഗ്രഹിക്കണമേ. ഭവനമില്ലാതെ പ്രയാസപ്പെടുന്നവർ അനേകരുണ്ടല്ലോ കർത്താവേ, അവിടുന്ന് എന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിൽ സംബന്ധിച്ച് ഇതിൽ നിന്ന് പങ്കെടുത്ത എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതേത് ആവശ്യങ്ങളുമായി നവകൽക്കാരം തിരുസന്നതിൽ അടുത്തു വന്നുവോ അതൊക്കെയും പ്രാപിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിപ്പാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച് അവിടുത്തെ കർത്തുദാസിനെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെ മുഴുവനായി അനുഗ്രഹിക്കണമേ. നേതൃത്വം ദിവേനെയും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വൈദിക ഗണത്തെയും എല്ലാ വിശ്വാസികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തിരുസന്നിധി സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഈ പരിശുദ്ധ നോമ്പ് വിശുദ്ധിയോട് നോക്കുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. നീ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിനായി കൃപകൾക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക രോഗികളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും സമാധാനം നൽകണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോര് അബ്രഹാമിന്റെ സ്വാഗ്രഹത്തോട് സ്പിക്കണമേ. ഞങ്ങൾ നാളെ നിനക്കതിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായി തന്നെ.
ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഏകജാതനായ പുത്രനുമ്പരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന ഇഷ്ടപാട് സന്തോഷം കർത്താവേ, ഞങ്ങൾ നോർത്ത് പ്രാവശ്യം എല്ലാ പ്രിയ മക്കളുടെ മേലും എല്ലാ രോഗികളുടെ മേലും ദൂരത്തും ചാരത്തുമായ എല്ലാവരുടെ മേലും ഈ കൂട്ടായ്മയിൽ നിന്ന് സംബന്ധിച്ച എല്ലാ പ്രിയ മക്കളുടെ മേലും ഇന്ന് വചനം സംസാരിച്ചവർക്ക് കർത്താവിന്റെ മേലും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ഞങ്ങളുടെ വാങ്ങിപ്പോട് ആത്മാക്കൊണ്ട് ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കുണ്ടായിക്കുമാകട്ടെ. ആമേൻ.
സംബന്ധിച്ച് എല്ലാവരും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ നല്ലൊരു ചിന്ത പകർന്നു വന്ന പ്രിയപ്പെട്ട ബിജോയച്ചനുള്ള നന്ദിയും സ്നേഹവും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതുപോലെ നന്ദിയ ഫിലിപ്പോസ് അച്ഛൻ ഇത സ്ഥലങ്ങളിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികളുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അരമനയിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഉള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും, നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സെക്രട്ടറിയായിരിക്കുന്ന പ്രിയപ്പെട്ട രാജൻ, അതുപോലെ തന്നെ ഇതിന് അഡ്മിനിസ്ട്രേറ്റ് ചുമതല എടുക്കുന്ന പ്രിയപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട സഹോദരി, എല്ലാവരെയും വീണ്ടും ഉറക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തരാൻ അവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.